എന്താണ് ഒരു മനുഷ്യനെ മഹാനാക്കുന്നത്? എങ്ങനെയാണ് ഒരു രാഷ്ട്രം ഉന്നതമാകുന്നത്? അതെ, ഒരു സഭ എങ്ങനെയാണ് ഉന്നതമാകുന്നത്? അതെ സുഹൃത്തെ, ദൈവത്താൽ മാത്രമേ ഈ പറഞ്ഞതൊക്കെ ഉന്നതമാകൂ. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം ഇതത്ര.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ രണ്ടാമത്തെ പുസ്തകം ഇന്നലെ നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നല്ലോ. ആദ്യത്തെ പുസ്തകം പ്രധാനമായും ദാവീദിന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുമ്പോൾ, രണ്ടാമത്തെ പുസ്തകം തെക്കേ രാജ്യമായ യഹൂദയിലെ മറ്റ് രാജാക്കന്മാരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് നാം കണ്ടു. ഇസ്രായേലിനെക്കുറിച്ച്, അതായത് വടക്കേ രാജ്യത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിന് കാരണങ്ങൾ ഉണ്ടാനും പ്രധാന കാരണം ദിനവൃത്താന്ത പുസ്തകങ്ങൾ ചരിത്രം ദൈവീക വീക്ഷണത്തിൽ എഴുതിയിരിക്കുന്നതാകുന്നു എന്ന് നാം കണ്ടു. ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന വംശമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നാം ചിന്തിച്ചിരുന്നല്ലോ. ഇന്ന് നാല് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാം അധ്യായത്തിന്റെ നാല് മുതലുള്ള വാക്യങ്ങൾ, നാലാം വാക്യം. എന്നാൽ ദൈവത്തിന്റെ പെട്ടകം ദാവീദ് കിരിയത് യെയാരീമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു. അവൻ അതിനായി യെരുശലേമിൽ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു. ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ ഉണ്ടാക്കിയ താമ്രയാഗപീഠവും അവിടെ യഹോവയുടെ തിരുനിവാസത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. അവിടെ ശലോമോനും സഭയും അവനോട് പ്രാർത്ഥിച്ചു. ദൈവത്തിങ്കിലേക്കുള്ള വഴി താമ്രയാഗപീഠത്തിലൂടെയായിരുന്നു. പെട്ടകത്തിലൂടെ അവർ കവങ്കിലേക്ക് പോകുക സാധ്യമല്ലായിരുന്നു. ദൈവീക പ്രമാണങ്ങളെ മനുഷ്യർക്ക് മാറ്റി എഴുതുക സാധ്യമല്ല എന്ന് മറക്കരുത്. നമ്മുടെ ദൈവം താൻ വെച്ച പ്രമാണങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നവനാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളും ഞാനും ദൈവത്തിങ്കിലേക്ക് പെട്ടെന്നങ്ങ് ഓടിക്കയറി ചെല്ലുകയല്ല. ക്രൂശിന്റെ മാർഗമാണ് വീട്ടിലേക്ക് നയിക്കുന്നത്, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ആറാം വാക്യത്തിൽ നാം കാണുന്നത് ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്രയാഗപീഠത്തിങ്കിലേക്ക് ചെന്നു, അതിന്മേൽ 1000 ഹോമയാഗം കഴിച്ചു. അവർ അവരുടെ യാഗങ്ങളിൽ ഒട്ടും പിശുക്ക് കാണിച്ചില്ല. ശലോമോന്റെ ഭരണകാലത്ത് മൊത്തം വളരെയേറെ യാഗം കഴിച്ചിരുന്നു. 7 മുതലുള്ള വാക്യങ്ങൾ. അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ നിനക്ക് എന്തു തരയണം, ചോദിച്ചുകൊള്ളുക എന്ന് അരുളിച്ചെയ്തു. ശലോമോൻ ദൈവത്തോട് പറഞ്ഞത്, എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവനു പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആകയാൽ യഹോവയായ ദൈവമേ, എന്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവൃത്തിയായി വരുമാറാകട്ടെ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ. ദൈവം ദാവീദിനോട് മാത്രമല്ല, അബ്രഹാമിനോടും താൻ ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കുകയായിരുന്നു. അതായത്, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകുമെന്ന വാഗ്ദത്തം, അതെ, അവരെ എണ്ണിത്തീർക്കുവാൻ ആർക്കും സാധിക്കില്ല. 10 വാക്യത്തിൽ, ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരേണമേ, അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അതെ, ശലോമോന്റെ ഈ പ്രതികരണത്തെ ആളുകൾ അഭിനന്ദിക്കാറുണ്ട്. ജ്ഞാനം ആവശ്യപ്പെടുക വഴി ശലോമോൻ വളരെ നല്ല ഒരു കാര്യമാണ് ചോദിച്ചതെന്ന് പൊതുജനാഭിപ്രായം. അവൻ അങ്ങനെയാണ് ചെയ്തതെന്ന് പൊതുജനം പറയുമ്പോൾ, അവൻ അങ്ങനെ ചോദിച്ചതിന് ദൈവം തന്നെ അവന് ഫലം നൽകുന്നു. എന്നാൽ ശലോമോന് ഈ ആശയം എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അറിയണ്ടേ? ദിനവൃത്താന്തങ്ങൾ നാം പഠിക്കുമ്പോൾ ഒന്ന് ദിനവൃത്താന്തം 22:7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. 22:7-8, ദാവീദ് ശലോമോനോട് പറഞ്ഞത്, മകനെ, ഞാൻ തന്നെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനൊരു ആലയം പണിവാൻ താൽപര്യപ്പെട്ടിരുന്നു. എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ വളരെ രക്തം ചിന്തി വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത്. നീ എന്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു. വീണ്ടും നാം 11-12 വാക്യങ്ങളിൽ വായിക്കുന്നത്, ആകയാൽ എന്റെ മകനെ, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെക്കുറിച്ച് അരുളി ചെയ്തതുപോലെ നീ കൃതാർത്ഥനായി അവന്റെ ആലയം പണിക. നിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്ന് നിന്നെ ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ. ഇവിടെ കുറഞ്ഞത് ശലോമോൻ അവന്റെ അപ്പൻ പറഞ്ഞതെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തരട്ടെ എന്ന് ദാവീദ് പറഞ്ഞത് ശലോമോൻ ഓർത്തു. ശലോമോനെ, നിനക്കെന്തു വേണം എന്ന് യഹോവ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനവും വിവേകവുമാകുന്നു വേണ്ടതെന്ന്. അവൻ ചോദിച്ചത് ദൈവം അവന് നൽകുന്നു. അതിന് ദൈവം ശലോമോനോട്, ഇത് നിന്റെ താൽപര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രു, നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്നരുളി ചെയ്തു. ദൈവം ശലോമോന് അവന്റെ ആവശ്യം പോലെ ജ്ഞാനം നൽകുന്നു. അതോടുകൂടെ മറ്റനുഗ്രഹങ്ങളും നൽകുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനവും വിവേകവുമാണ് ശലോമോൻ ചോദിച്ചത്. അതല്ലാതെ സ്വന്തം ജീവിതത്തിൽ ആത്മീക വിവേചനം അവൻ അപേക്ഷിക്കുന്നില്ല. തന്റെ സ്വന്തം ജീവിതത്തിൽ ശലോമോൻ ആത്മീക വിവേചനം ഇല്ലായിരുന്നു എന്ന് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുന്നതത്രേ പരിതാപകരമായ ഒരു സ്ഥിതി. ഭരിക്കുവാനായി ദൈവിക ജ്ഞാനം അവന് നൽകിയെങ്കിലും തന്റെ വ്യക്തിപരമായ ജീവിതം ക്രമപ്പെടുത്തുവാൻ അവന് ജ്ഞാനമില്ലാതെ പോയി. ശലോമോൻ ചോദിച്ചത് ഏറ്റവും മഹത്തായ കാര്യമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ ചോദ്യം ഭൌതികമായ അഭിവൃദ്ധിക്ക് മാത്രം ഉതകുന്നതാകുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് അനേകരും ഭൌതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നത് നാം ചുറ്റിലും കാണുന്നുണ്ട്. എത്ര ലഭിച്ചാലും മതിവരാത്തവരുടെ ജീവിതം ഇന്നൊരു ശാപമായി മാറിയിരിക്കുകയാണ്. നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. 14-15 വാക്യങ്ങളിൽ നാം കാണുന്നത്, ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേവകരെയും ശേഖരിച്ചു. അവന് 1400 രഥങ്ങളും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. അവരെ അവൻ രഥനഗരങ്ങളിലും യെരുശലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചു. രാജാവ് യെരുശലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരു താഴ്വീതിയിലെ കാട്ടത്തിമരം പോലെയും ആക്കി. ഇന്ന് അവിടെ കാട്ടത്തിമരം വളരെയേറെ വളരുന്നു. എന്നാൽ അവിടെ വളരെ ഒന്നും ദേവദാരു വളരുന്നില്ല. ശലോമോൻ ദേവദാരു കാട്ടത്തിമരം പോലെ വളരെയാക്കി എന്ന് നാം വായിക്കുന്നു. വെള്ളിയും പൊന്നും കല്ലുപോലെ സുലഭമായിരുന്നു. വളരെയേറെ പാറകളുള്ള ഒരു നാട്, എന്നാൽ ശലോമോന്റെ കാലത്ത് കല്ലുപോലെ വെള്ളിയും പൊന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പെരുപ്പം ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാകും. 16-17 വാക്യങ്ങൾ, ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് മിസ്രയീമിൽ നിന്നായിരുന്നു. രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ മിസ്രയീമിൽ നിന്ന് രഥം 1 600, കുതിര 1 150 വെള്ളി ശേക്കൽ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും. ഇവിടെ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ദൈവം നിരോധിച്ചിരുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ തന്നെ അവൻ പ്രവേശിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. അവർക്കൊരു രാജാവുണ്ടാകുന്ന കാലത്തെക്കുറിച്ച് ദൈവം അവരോട് പറഞ്ഞിരുന്നു. അങ്ങനൊരു രാജാവുണ്ടാകുമ്പോൾ അവൻ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ും 17-ും വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കുതിരകളെ ശേഖരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു രാജാവ് ചെയ്യാൻ പാടില്ല. ശലോമോൻ കുതിരകളെ വളരെയേറെ സമ്പാദിക്കുകയും വ്യക്തിപരമായും ധനം കൂട്ടുകയും ചെയ്തു. അവൻ ഭാര്യമാരെയും വളരെയേറെ കൊണ്ടുവന്നു. തുടർന്ന് പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. തന്റെ പിതാവായ ദാവീദ് നൽകിയ നിർദ്ദേശങ്ങളുമായി ശലോമോൻ മുൻപോട്ട് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നുവല്ലോ ദേവാലയം പണി. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ, അനന്തരം ശലോമോൻ യഹോവയുടെ നാമത്തിനൊരു ആലയവും തനിക്കൊരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു. ശലോമോൻ 70,000 ചുമട്ടുകാരെയും മലയിൽ 80,000 കല്ലുവെട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരായി 3,600 പേരെയും നിയമിച്ചു. ദേവാലയത്തിനുള്ള രൂപരേഖയെല്ലാം തയ്യാറാക്കി. തുടർന്ന് പണിയുവാനുള്ള കാര്യങ്ങൾ ശലോമോൻ സംഘടിപ്പിക്കുകയാണ്. ശലോമോന്റെ ഭരണത്തിൽ ദൈവം ഊന്നൽ കൊടുത്ത് പറയുന്ന ഭാഗം ദേവാലയ പണിയാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അതത്ര ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ ശലോമോൻ സോർ രാജാവായ ഹുരാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചതെന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് തനിക്ക് പാർപ്പാൻ ഒരു അരമന പണിയേണ്ടതിന് അവന് ദേവദാരു കൊടുത്തയച്ചതിൽ നീ അവനോട് പെരുമാറിയതുപോലെ എന്നോടും ചെയ്യണം. ഹീരാമും ദാവീദും വളരെ സൌഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്നവരാണ്. ഈ അടിസ്ഥാനത്തിൽ ശലോമോൻ അവനോട് അപേക്ഷ കഴിക്കുന്നു. ഹീരാമും ശലോമോനും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. നാം അത് കാണുന്നതുമാണ്. അവൻ ദാവീദിനോട് വളരെയേറെ ഔദാര്യമതിയായി ഇടപെട്ടിരുന്നു. എന്നാൽ ശലോമോനുമായി ഇടപെടുവാൻ അല്പം പ്രയാസമുള്ളതായി കാണുന്നു. നാലാം വാക്യത്തിൽ, ഞാൻ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനൊരാലയം പണിവാൻ പോകുന്നു, അത് അവന് പ്രതിഷ്ഠിച്ചിട്ട് അതിൽ അവന്റെ സന്നിധിയിൽ സുഗന്ധധൂപം കാട്ടുവാനും നിരന്തരമായ കാഴ്ചയപ്പം ഒരുക്കുവാനും കാലത്തും വൈകുന്നേരത്തും ശബത്തുകളിലും അമാവാസികളിലും ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉത്സവങ്ങളിലും ഹോമയാഗം കഴിപ്പാനും തന്നെ. ഇത് ഇസ്രായേലിനൊരു ശാശ്വത നിയമമാകുന്നു. ഇതൊരു ശാശ്വത നിയമമായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ അത് ഇനിയും തുടരുമോ? സഹസ്രാബ്ദ വാഴ്ചയിൽ ദേവാലയത്തിൽ യാഗങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നുള്ളത് വളരെയേറെ വിമർശനങ്ങൾക്ക് ഇടം നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. മൃഗബലി ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നതിനാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ഇനിയും അതെന്തിന് വീണ്ടും കൊണ്ടുവരണം എന്നുള്ള ചോദ്യം ഉയർന്നു കേൾക്കാറുണ്ട്. ദൈവം അത് നിയമിച്ചതിനാൽ എന്ന് മാത്രമേ അതിന് മറുപടി പറയുവാൻ സാധിക്കൂ. ആ ഉത്തരം മതിയാകും, അവ അർത്ഥവത്തായിരിക്കും. മാത്രമല്ല, ക്രിസ്തുവിന്റെ യാഗത്തെ ഓർമ്മിപ്പിക്കുന്നതുമായിരിക്കും ഈ യാഗം. അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകയാൽ ഞാൻ പണിയുവാൻ പോകുന്ന ആലയം വലിയത്. നാം ജീവിക്കുന്ന ഈ കാലയളവിൽ എന്താണ് ഒരു കാര്യം ഉന്നതമാക്കുന്നത്? എന്താണ് ഒരു മനുഷ്യനെ മഹാനാക്കുന്നത്? എങ്ങനെയാണ് ഒരു രാഷ്ട്രം ഉന്നതമാകുന്നത്? അതെ, ഒരു സഭ എങ്ങനെയാണ് ഉന്നതമാകുന്നത്? അതെ സുഹൃത്തെ, ദൈവത്താൽ മാത്രമേ ഈ പറഞ്ഞതൊക്കെ ഉന്നതമാകൂ. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം ഇതത്രേ. ദൈവത്തെ വിട്ടിട്ട് ഉയരുവാൻ ശ്രമിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങൾ. ആറാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ അവന് ആലയം പണിയുവാൻ പ്രാപ്തിയുള്ളവനാർ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ. അങ്ങനെയിരിക്കെ അവന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവനൊരു ആലയം പണിയേണ്ടതിന് ഞാനാർ? ഒരു ധൂപം കാട്ടി അല്ലെങ്കിൽ യാഗം കഴിച്ച് അതിലൂടെയാണ് അന്ന് ജനം ദൈവത്തെ സമീപിച്ചിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിങ്കിലേക്ക് നിങ്ങൾക്കും എനിക്കും വരുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ മാത്രമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്തെന്നാൽ, ദൈവം ആരാകുന്നു എന്നതിലോ താൻ പണിയുന്ന ആലയത്തിൽ ദൈവം വസിക്കുമോ എന്നുള്ളതിലോ ശലോമോൻ ഒരു ധാരണ പിശകുമില്ല. അവൻ ആ കാര്യത്തിൽ വളരെ വ്യക്തമായിരുന്നു. ചിലർക്കൊരു ധാരണയുണ്ട്, ശലോമോൻ ചെയ്തത് ദൈവത്തെ ഒരു പെട്ടിയിലാക്കി വെക്കുവാൻ ഒരു കെട്ടിടം പണിയുക അല്ല. ദൈവത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊതുക്കി വെക്കുവാൻ ശ്രമിക്കുന്നവർ ഇന്നുമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തോ കെട്ടിടത്തിലോ ദൈവത്തെ ഇരുത്തുവാൻ ശ്രമിക്കുന്നവർ സ്വയം കബളിപ്പിക്കപ്പെടുകയാണ് എന്ന് മറക്കരുത്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനൊരു ചിന്തയൊന്നും ശലോമോൻ ഉണ്ടായിരുന്നില്ല, ജനങ്ങൾക്കുമില്ലായിരുന്നു. ഇന്നുള്ള അനേകരിലും അതെ, സഭകളിൽ കാണുന്ന പലരെക്കാളും ഏറെ പുരോഗമിച്ചവർ തന്നെ ആയിരുന്നു ഇസ്രായേൽ ജനങ്ങൾ. അവരുടെ ചിന്താഗതിയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരാധനാലയത്തെ പലരും ദേവാലയം എന്നും പള്ളി എന്നുമൊക്കെ വിളിക്കാറുണ്ടല്ലോ. എല്ലാവർക്കും മനസ്സിലാകുവാൻ ഞാനും അങ്ങനെ തന്നെ പറയാറുണ്ട്. ദൈവം വസിക്കുന്ന ആലയം എന്ന ചിന്ത ഉള്ളതിനാലാണല്ലോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. എന്നാൽ ദൈവം ഒരു മനുഷ്യനിർമ്മിതമായ ആലയത്തിൽ വസിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അവൻ അപ്രകാരം ഒരിക്കലും ചെയ്തിരുന്നില്ല. മന്ദിരം എന്നാൽ യാഗങ്ങൾ അർപ്പിക്കുവാനുള്ള സ്ഥലം ആയിരുന്നു, ദൈവത്തോട് സമീപിക്കുവാനുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അത് അവന് യോഗ്യമായത് ആയിരിക്കേണ്ടതാണ്. അത് അതിമനോഹരമായിരുന്നു, പൊന്നുകൊണ്ട് പൊതിഞ്ഞതായിരുന്നു. അക്കാലത്തെ മറ്റ് കെട്ടിടങ്ങളെ അപേക്ഷിച്ച് മന്ദിരം അത്ര വലുതായിരുന്നില്ല. അക്കാലത്തെ അർത്തിമസ് മഹാദേവിയുടെ ക്ഷേത്രത്തെ അപേക്ഷിച്ചോ മിസ്രൈമിലെ പിരമിഡുകളെ അപേക്ഷിച്ചോ യെരുസലേമിലെ ദേവാലയം ഒന്നുമല്ലായിരുന്നു. എന്നാൽ മറ്റേതൊരു കെട്ടിടത്തെക്കാളും വിലപിടിപ്പുള്ളതായിരുന്നു ഇത്. വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും പൊതിഞ്ഞ ഒരു ചെറിയ കെട്ടിടം. ഏഴാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ എന്റെ അപ്പനായ ദാവീദ് കരുതിയവരായി എന്റെ അടുക്കൽ യഹൂദയിലും യെരുശലേമിലും ഉള്ള കൌശലപ്പണിക്കാരോടുകൂടെ പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, നീലനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാൻ സമർത്ഥനും കൊത്തുപണി ശീലമുള്ളവനുമായ ഒരു ആളെ എന്റെ അടുക്കൽ അയച്ചു തരണം. കെട്ടിടം പണിക്ക് സമർത്ഥരായ ആളുകളെ വെളിയിൽ നിന്നും വരുത്തേണ്ടതായി വന്നു. കാരണം ഇസ്രായേലിൽ കൃഷിക്കാരായ ആളുകളായിരുന്നു. അവരെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചതും അതുതന്നെയായിരുന്നു. അവരുടെ ദേശം പോലെ കൃഷിക്ക് യോഗ്യമായ മറ്റ് പ്രദേശങ്ങളുണ്ടോ എന്ന് സംശയിക്കുമാർ അത് ഫലഭൂയിഷ്ഠിയുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോഹങ്ങളിലും കല്ലുകളിലും പണിയുവാൻ വിദഗ്ധരായ ആളുകളെ ലഭിക്കേണ്ടതിനായി ശലോമോന് ഹീരാമിനെ സമീപിക്കേണ്ടതായി വന്നു എന്ന് കാണുന്നു. 8 വാക്യത്തിൽ കാണുന്നത്, ലെബാനോനിൽ നിന്ന് ദേവദാരുവും സരളമരവും ചന്ദനവും കൂടെ എനിക്ക് അയച്ചു തരണം. നിന്റെ വേലക്കാർ ലെബാനോനിൽ മരം വെട്ടുവാൻ സമർത്ഥരെന്ന് എനിക്കറിവുണ്ട്. എനിക്ക് വേണ്ടുവോളം മരം ശേഖരിപ്പാൻ എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടെ ഇരിക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ സലോമോന്റെ ആളുകൾ ഹീരാമിന്റെ ആളുകളിൽ നിന്നും പഠിക്കേണ്ടിയിരുന്നു. ഈ ദേവദാരു മരങ്ങൾ ലെബാനോനിലെ പ്രസിദ്ധമായ ദേവദാരുക്കൾ തന്നെയായിരുന്നു. 9 വാക്യം, ഞാൻ പണിവാനിരിക്കുന്ന ആലയം വലിയതും അത്ഭുതകരവും ആയിരിക്കണം. വലിയത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മഹത്തായത് എന്ന അർത്ഥം കാണിക്കുവാനാണ്. കാരണം അക്കാലത്ത് ഇതിനേക്കാൾ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ അർത്ഥം ഇത് വലിപ്പം അതിന്റെ മഹത്വത്തെ കാണിക്കുന്നതാണ്. 10 വാക്യം, മരം വെട്ടുകാരായ നിന്റെ വേലക്കാർക്ക് ഞാൻ 20,000 കോർ ഗോതമ്പരിയും 20,000 കോർ യവവും 20,000 ബെത്ത് വീഞ്ഞും 20,000 ബെത്ത് എണ്ണയും കൊടുക്കും. ചലമോൻ വാഗ്ദാനം ചെയ്ത ഈ പ്രതിഫലത്തെ ചൊല്ലി ഒരു തെറ്റിദ്ധാരണ പിന്നീട് ഉണ്ടായതായി നാം കാണുന്നത് അത്രേ. 11 മുതലുള്ള വാക്യങ്ങൾ, സോർ രാജാവായ ഹൂരാം ശലോമോന് യഹോവ തന്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നുവെന്ന് മറുപടി എഴുതി അയച്ചു. ഹൂരാം പിന്നെയും പറഞ്ഞത്, യഹോവയ്ക്ക് ഒരു ആലയവും തനിക്കൊരു അരമനയും പണിയേണ്ടതിന് ജ്ഞാനവും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മകനെ ദാവീദ് രാജാവിന് നൽകിയവനായി ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനായി ഇസ്രായേലിന്റെ ദൈവമായി യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ ജ്ഞാനവും വിവേകവുമുള്ള പുരുഷനായ ഹൂരാം ആബിയെ അയച്ചിരിക്കുന്നു. താൻ അയക്കുന്നതായ ആ ഒരു വ്യക്തിയെക്കുറിച്ച് തുടർന്ന് ശലോമോൻ വിവരിക്കുന്നു. ഇത്തരണത്തിൽ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവിക വീക്ഷണത്തിൽ നാം ദേവാലയത്തെ കാണുന്ന ഭാഗമാണിത്. മാനുഷിക വീക്ഷണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിട്ടില്ലാത്ത എന്തിനാണ് ദൈവം പ്രാധാന്യം നൽകുന്നതെന്ന് ശ്രദ്ധിച്ചാലും, അതെ, തിരശീലയുടെ മനോഹരത്വത്തിന് ഇവൻ നൽകുന്ന പ്രാധാന്യം ആകുന്നു. 3 അധ്യായത്തിന്റെ 14 വാക്യത്തിലേക്ക് എന്നോടൊപ്പം വന്നാട്ട്, 3 അധ്യായത്തിന്റെ 14 വാക്യം, അവൻ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, ചണനൂൽ എന്നിവ കൊണ്ട് തിരശീലയുണ്ടാക്കി, അതിന്മേൽ കെരുവുകളെയും നെയ്തുണ്ടാക്കി. തിരശീല ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. ദൈവം അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരശീല ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നതിനാലാണ് ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചപ്പോൾ മന്ദിരത്തിലെ തിരശീല രണ്ടായി ചീന്തിപ്പോയത്. ആ കീറൽ കാണിക്കുന്നത് എന്തെന്നാൽ സകല വിശ്വാസികൾക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ പുതിയതും ജീവനുള്ളതുമായ ഒരു മാർഗം ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ തുറന്നു എന്നത്രേ. ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവം തിരശീലയുടെ മനോഹരത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അവൻ പറയുന്നതുപോലെയാണ്. മന്ദിരത്തിന്റെ തൂണുകളിലും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ ആലയത്തിന്റെ മുമ്പിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭമുണ്ടാക്കി. അവയുടെ തലയ്ക്കലുള്ള പോതികയ്ക്ക് 5 മുഴം ഉയരമുണ്ടായിരുന്നു. ഇവിടെ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ സ്തംഭങ്ങൾക്ക് വളരെ ഉയരമുണ്ടായിരുന്നു എന്നത്രേ. മന്ദിരത്തിന്റെ വലുപ്പത്തിന് യോജിക്കുന്നതല്ല സ്തംഭങ്ങൾ എന്ന് ഉറപ്പാണ്. ഈ സ്തംഭങ്ങൾ ബലത്തെയും സൌന്ദര്യത്തെയും കാണിക്കുന്നതാണ്. താൻ നേടിയെടുത്തു കഴിഞ്ഞു എന്ന് ആധുനിക മനുഷ്യൻ ചിന്തിക്കുന്ന 2 കാര്യങ്ങളാണ് ബലവും സൌന്ദര്യവും. നാം നമ്മുടെ ശക്തിയെക്കുറിച്ച് പുകഴ്ത്തി പറയുമില്ലേ, എന്നാൽ ക്രമസമാധാനം നിലനിർത്തുവാൻ പോലും നാം അശക്തരാണ്. സൌന്ദര്യത്തിന്റെ കാര്യത്തിലോ ഒന്നും പറയേണ്ട, എല്ലാം വെച്ചുകെട്ടിയ സൌന്ദര്യങ്ങളല്ലേ. സൌന്ദര്യവർദ്ധക വസ്തുക്കളുടെ അതിപ്രസരം അത് കളഞ്ഞാൽ എല്ലാം പേക്കോലങ്ങളാകുന്നു എന്ന് നമുക്കറിയാം. ദൈവം ശക്തിയിലും സൌന്ദര്യത്തിലും തൽപരനാണ്. ആ ദേവാലയത്തിലെ സ്തംഭങ്ങൾ വളരെ ആകർഷകങ്ങളായിരുന്നു. അടുത്ത അധ്യായത്തിൽ അവൻ വീണ്ടും ശക്തിയെക്കുറിച്ചും സൌന്ദര്യത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും, 4 അധ്യായത്തിന്റെ 12 വാക്യം, 4 അധ്യായത്തിന്റെ 12 വാക്യം, സ്തംഭങ്ങൾ 2 സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള ഗോളാകരമായ പോതികകൾ, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ ഗോളങ്ങളെ മൂടുവാൻ 2 വലപ്പണി. ദൈവം അതിലേക്ക് പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കുന്നു. 16 വാക്യം നോക്കിയാട്, 3 അധ്യായത്തിന്റെ 16 വാക്യം, അന്തർമന്ദിരത്തിലുള്ള പോലെ മാലകളെ അവൻ ഉണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെച്ചു. 100 മാതളപ്പഴവും ഉണ്ടാക്കി മാലകളിൽ കോർത്തിട്ടു. അവൻ ഈ മാലകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അവ രാജ്യത്തിന്റെ ഐക്യതയെ കാണിക്കുന്നു. വ്യക്തികളുടെ ഐക്യതയും ഗോത്രങ്ങളുടെ ഐക്യതയും, തികഞ്ഞ ഐക്യതയാണ് ദൈവം താൽപര്യപ്പെടുന്നത്. ഈ കാലങ്ങളിൽ ദൈവജനത്തിന് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്താണ്. നാം ചിന്നിയവരും ആയിരക്കണക്കിന് വിഭാഗങ്ങളായി ചിതറിയവരുമാണ്. തമ്മിൽ തമ്മിൽ അംഗീകരിക്കുവാൻ സാധിക്കാത്തതുപോലെ എതിർത്ത് നിൽക്കുന്ന പൈശാചികത്വം. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എടുത്തു പറയത്തക്കതായി ഒന്നുമില്ല. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി മാത്രം ചിതറുന്നു. എത്രയെത്ര സഭകളാണ് അതുപോലെ നാം കാണുന്നത്, എത്രയെത്ര സംഘടനകളാണ് ഓരോ ദിവസവും ഇത് കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവം മാലയേക്കാൾ നല്ലൊരു ചിത്രം ഐക്യതയ്ക്ക് നൽകിയിരിക്കുന്നത് ശരീരമാകുന്നു. അവൻ പറയുന്നു അവന്റെ സഭ ഒരു ശരീരമാകുന്നുവെന്ന്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, അവയിൽ ചിലവ മാനമുള്ളവയും മറ്റു ചിലത് അത്രയും മാനമില്ലാത്തതുമാകാം. എന്നാൽ അവയെല്ലാം ഒരു ശരീരത്തിൽ തന്നെയാണ്. അതത്രേ സഭയുടെ ചിത്രം. മാതളപ്പഴത്തിന്റെ ഉപയോഗവും ശ്രദ്ധിക്കുക. 100 എണ്ണം ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല, 2 ദിനവൃത്താന്തം 4:13 വരുമ്പോൾ നാം കാണുന്നത് സ്തംഭങ്ങളുടെ തലയ്ക്കുള്ള പോതികകളുടെ 2 ഗോളങ്ങളെ മൂടുന്ന ഓരോ വലപ്പണിയിൽ ഈ 2 നിര മാതളപ്പഴമായി 2 വലപ്പണിയിലും കൂടെ 400 മാതളപ്പഴം. നോക്കണേ, മാതളപ്പഴം ഫലം നിറഞ്ഞ അവസ്ഥയാകുന്നു കാണിക്കുന്നത്. ഇവിടുത്തെ ഊന്നൽ അതിനത്രേ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചില്ല. തിരശീല നീല നൂലും ധൂമ്ര നൂലും ചുവപ്പ് നൂലും ചണനൂലും കൊണ്ടുണ്ടാക്കിയതാണ്. നീല സ്വർഗത്തെ കുറിക്കുന്നു, ധൂമ്രം രാജ്യത്വത്തിന്റെ നിറമാണ്, ചുവപ്പ് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിക്കുന്നു, വെളുത്ത നിറം വിശുദ്ധമായ നടപ്പിനെക്കുറിച്ച് പറയുന്നു. ഈ നിറങ്ങളെല്ലാം ദൈവീക വീക്ഷണത്തിൽ പ്രധാനപ്പെട്ടവ തന്നെയാണ്. 4 അധ്യായം മന്ദിരത്തിലെ ഉപകരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. താമ്രയാഗപീഠം, വലിയ തൊട്ടി, അതെ ചെറിയ 10 തൊട്ടികൾ, വിളക്കുദണ്ഡുകൾ, മേശകൾ, അതുമാത്രമല്ല കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിലെ യാഗപീഠത്തിന്റെ 4 ഇരട്ടിയുള്ളതായിരുന്നു മന്ദിരത്തിലെ യാഗപീഠം. മന്ദിരത്തിൽ കൂടുതൽ തൊട്ടികൾ ഉണ്ടായിരുന്നു, മറ്റ് സാധനങ്ങളും കൂടുതൽ ഉണ്ടായിരുന്നു. മന്ദിരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ സമാഗമന കൂടാരത്തിലെ ലാളിത്യം മാറ്റിക്കളഞ്ഞു. തന്മൂലം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന പലതിലും വ്യത്യാസം വന്നു. ക്രിസ്തുവിന്റെ ആളത്വത്തെയും പ്രവർത്തനത്തെയും വിവരിക്കുവാൻ എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം സമാഗമന കൂടാരമാണ്, അല്ലാതെ ദേവാലയമല്ല. ഇത് അതിമനോഹരമായ ഒരു പ്രതീകമാണ്, ദൈവത്തെ ആരാധിക്കുവാൻ ജനം കടന്നു വന്നിരുന്നതായിട്ടുള്ള സ്ഥലം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പറയുന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം സ്വയം പരിശോധിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനം അനുസരിപ്പാനും അങ്ങേ പ്രസാദിപ്പിച്ച് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി ജീവിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി ജീവിപ്പാൻ എന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എന്നെ വീണ്ട രക്ഷകന്ദേ സ്നേഹമാർക്കോരയ്ക്ക രക്തം ഈശം ചൊരിഞ്ഞന്റെ കടം നീട്ടിയല്ല പാടുമേ ജയഗീതം ആയുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടേ നിത്യാനന്ദം ലോകം കീഴ്മേ മാറിഞ്ഞാലും എനിക്കില്ല ഭയം തിരമറിഞ്ഞലച്ചാലും യേശു എൻ സങ്കേതം പാടുമേ ജയഗീതം യുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടേ നിത്യാനന്ദം യേശുവേ